പ്രൈസ് ദ ലോർഡ്. ക്രിസ്തുവിൽ വിലപ്പെട്ട ദൈവജനമേ, നമ്മുടെ ഡെയിലി ബൈബിൾ സ്റ്റഡി 61 ഭാഗത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത നാമത്തിൽ തലശ്ശേരിയിൽ നിന്നും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ചിന്താഭാഗം 2 പത്രോസ് ലേഖനം 1:5 അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം കൂട്ടിക്കൊള്ളുവീനെന്ന്. നല്ല തീഷ്ണതയും എരിവും വീര്യവുമുള്ള വിശ്വാസികൾക്കായാണ് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്നും ഉമിണ്ണു കളയും, അതാ തുപ്പിക്കളയുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നു. ബൈബിളിലെ 61 രണ്ട് പത്രോസിൻ്റെ ലേഖനം 61-65 ബാബിലോണിൽ വച്ച് അപ്പസ്തോലനായ പത്രോസ് അഥവാ കേഫ അഥവാ ഷീമോൻ ആ പത്രോസിനാൽ എഴുതപ്പെടുവാനിടയായി. ഇതിൽ 3 61 ഉണ്ട്. ഈ ലേഖനത്തിൻ്റെ വിഷയം 1 പത്രോസിന് എഴുതിയ അതേ വിഷയങ്ങൾക്ക് വേണ്ടിയാണ് ഈ ലേഖനവും എഴുതിപ്പെട്ടത്. ക്രിസ്തീയ കഷ്ടങ്ങളിൽ ഉറച്ചു നിൽപ്പാനും ദൈവത്തിൻ്റെ സത്യകൃപയെ പ്രദർശിക്കുവാനും വിശ്വാസികളെ പ്രബോധിപ്പിക്കുവാനും 1 പത്രോസ് 5:12 എഴുതിയിരിക്കുന്നത് പോലെ ഈ ലേഖനവും അതേ ലക്ഷ്യത്തോടെ എഴുതിയിരിക്കുന്നു. ഈ 2 പുസ്തകത്തിൽ പത്രോസ് അന്ത്യകാലത്തെ വ്യവസ്ഥിതികളെക്കുറിച്ച് മുൻകൂട്ടി പറയുകയും നോഹയുടെയും ലൂസിഫറിൻ്റെയും കാലങ്ങളിലെ 2 മഹാസാർവത്രിക ജലപ്രളയത്തെയും വെള്ളത്തിന് പകരം തീയാലാണ് ഭൂമിയെ ഇനി ശുദ്ധീകരിക്കുന്നതെന്നും 2 പത്രോസ് 3:1-13 വ്യക്തമാക്കുന്നു. 2 തെസ്സലോനിക്കേ ലേഖനം, 1:2 തിമോത്തിയോസ് ലേഖനം, യൂദ, വെളിപ്പാട് എന്നീ പുസ്തകത്തിലും ഇതിന് സമാനമായ അന്ത്യകാലത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ വിശദീകരണങ്ങൾ നമുക്ക് കാണുവാൻ തക്കണം കഴിയും. അന്ത്യകാലത്ത് സംഭവിക്കാനിരിക്കുന്ന മഹാവിശ്വാസ ത്യാഗത്തെക്കുറിച്ച് ഈ പുസ്തകങ്ങളിലെല്ലാം ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയുന്നു. 1 പത്രോസ് 1:3 പ്രകാരം തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് അവിടെ വ്യക്തമാക്കുകയാണ്. അത് 2 പത്രോസ് 1:3 ഭാഗങ്ങൾ നമ്മെ വളരെ ധൈര്യപ്പെടുത്തുന്നതും നമ്മെ ക്രിസ്തുവിൽ വളരെയേറെ ഉറപ്പിക്കുന്നതുമാകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓ, നമ്മെ വിളിച്ച വിളിയിൽ തന്നെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കരുതലുമുണ്ടെന്ന് ഈ വചനഭാഗത്ത് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം അനേക ടൂർ പാക്കേജുകളെ കുറിച്ച് കേൾക്കാറുണ്ടല്ലോ. അതായത് 21 കൊണ്ട് അല്ലെങ്കിൽ 15 കൊണ്ട് ഇസ്രായേൽ പര്യടനം, വിമാനക്കൂലിയോടൊപ്പം താമസം, ഭക്ഷണം, മറ്റു പലതും സൗജന്യമെന്ന് നാം കേൾക്കാറുണ്ടല്ലോ. അതുപോലെ നമ്മെ നിത്യരാജ്യത്തിന് വേണ്ടി വിളിച്ചവൻ ആ വിളിയിലും തെരഞ്ഞെടുപ്പിലും തന്നെ നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം പല വിശ്വാസികളും അറിയാതിരിക്കുകയാണ്. നമ്മെ നിത്യതയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ ഈ ഭൂമിയിൽ അന്നു മുതൽ നമ്മുടെ ഈ ഭൂമിയിലെ അവസാനത്തെ ശ്വാസം വരെയും വേണ്ടിയതൊക്കെയും ആ വിളിയോട് കൂടെ തന്നെ കരുതിയാണ് ദൈവം വിളിച്ചതെന്ന് പലരും ഓർക്കാറില്ല. ദൈവത്തിൻ്റെ വചനം മത്തായി സുവിശേഷത്തിലും ലൂക്കോസ് സുവിശേഷത്തിലും വ്യക്തമാക്കിയിരിക്കുന്നു. എന്തു തിന്നും, എന്തു കുടിക്കും, എന്തു ഉടുക്കും എന്ന് ജീവനായിക്കൊണ്ടും അല്ലെ ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുതെന്നും അത് ജാതികളത്രേ അത് അന്വേഷിക്കുന്നെന്ന് എഴുതിയിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ഭൂരിഭാഗം സമയങ്ങളും അങ്ങനെ ഉള്ള വിഷയങ്ങൾക്ക് വേണ്ടി തട്ടിയെടുക്കുവാൻ ശത്രുവായവൻ നമ്മുടെ പ്രാർത്ഥനയെ പോലും ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്നും വഴിതിരിച്ച് വിട്ടിരിക്കുന്ന ശോചനീയമായ കാഴ്ചകൾ ഇന്ന് എല്ലായിടത്തും നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു നിരാശാജനകമാണ് കാര്യമുള്ള പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പ്രിയരെ, നാം വിളിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെ ആയിരിക്കാതെ അതിൻ്റെ നാലാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് വിശ്വാസത്തിൽ വളരുവാൻ ദൈവം നമുക്ക് ഏവർക്കും കൃപ തരുവാൻ ഇടയായിത്തീരട്ടെ. യഥാർത്ഥ വളർച്ച ഉണ്ടാകണമെങ്കിൽ നാം ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന്, അതായത് ഡിവൈൻ നേച്ചറിന് കൂട്ടാളികളായി തീരണമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കുകയാണ്. ഒരു യഥാർത്ഥ വളർച്ച സാധ്യമാകണമെങ്കിൽ അശുദ്ധമായത്, മലിനമായത്, ഓ ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം നാം വിട്ടൊഴിഞ്ഞെങ്കിൽ മാത്രമേ നാം ദൈവീക സ്വഭാവം, അതാ ഡിവൈൻ നേച്ചറിന് നമുക്ക് യോഗ്യരാക്കി തീർക്കുവാന്നൊക്കെ കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആ ദൈവ സ്വഭാവത്തോട് നാം അനുരൂപമായി തീർന്നു കഴിയുമ്പോഴാണ് ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഈ വാഗ്ദത്തങ്ങളെല്ലാം നമുക്കുള്ളതുമായി തീരുന്നതെന്ന് നാം ഓരോരുത്തരും എപ്പോഴും ഓർത്തിരിക്കണമെന്ന് ദൈവസ്നേഹത്തെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അവിടെ ദൈവത്തിൻ്റെ ഓ വചനത്തിൽ വ്യക്തമാക്കുന്നു, അതിനിമിത്തം നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം കൂട്ടണമെന്ന് ദൈവത്തിൻ്റെ വചനം എഴുതിയിരിക്കുകയാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവസഭയിലേക്ക് അടുത്തു വന്നിരിക്കുന്ന ഒരു വിശ്വാസി വിളിക്കപ്പെട്ട 10 വർഷം കഴിയുമ്പോഴും ഓ പണ്ടത്തെ അവസ്ഥയിൽ ഇരുന്നാൽ പോരാ, ആ വിശ്വാസത്തോട് വീര്യം കൂട്ടിയവരായി തീരണമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കുകയാണ്. പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ രക്ഷിക്കപ്പെട്ട നാളിലെ സന്തോഷം, നിങ്ങൾ രക്ഷിക്കപ്പെട്ട നാളിലെ സ്നേഹം, നിങ്ങൾ രക്ഷിക്കപ്പെട്ട നാളിലെ പ്രാർത്ഥനാ ജീവിതം, നിങ്ങളുടെ രക്ഷിക്കപ്പെട്ട നാളിലെ വിശുദ്ധി ഇന്ന് നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പലരും ഇല്ല എന്ന് മറുപടി പറയുന്നുവെങ്കിൽ സഭാപ്രസംഗിയുടെ പുസ്തകം ഇങ്ങനെ പറയുന്നു, പണ്ടത്തെ കാലത്തെ ഇപ്പോഴത്തെ കാലത്തെക്കാൾ പണ്ടത്തെ കാലം നന്നായിരുന്നു എന്ന് പറയാൻ നിങ്ങൾ തുനിയരുത്, അത് ജ്ഞാനമല്ലല്ലോ എന്ന്. അത പ്രിയപ്പെട്ടവരെ, നാം രക്ഷിക്കപ്പെട്ട നാളിനേക്കാൾ ഉത്സാഹവും വീര്യവും വർദ്ധിച്ചവരായിരുന്നു തീർന്നെങ്കിൽ മാത്രമേ നമ്മുടെ കർത്താവിൻ്റെ വരവിൽ നാം എടുക്കപ്പെടുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. അതുകൊണ്ട് നാം കേവലം ഒരു ഉണങ്ങിയ വിശ്വാസിയായിരിക്കാതെ നമ്മുടെ വിശ്വാസത്തോട് വീര്യം കൂട്ടുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ആ വീര്യത്തിൽ നിന്നാൽ പോരാ, വീര്യത്തോട് പരിജ്ഞാനം കൂട്ടണമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കുകയാണ്. പലരും വീര്യം കൂടുമ്പോൾ പരിജ്ഞാനത്തിൽ നിന്നും വഴിമാറിപ്പോകാറുണ്ട്. പരിജ്ഞാനമില്ലാത്ത വീര്യം, പരിശുദ്ധജ്ഞാനമില്ലാത്ത ആത്മാവ് ദൈവത്തിന് ആവശ്യമില്ല. ആ വീര്യം പരിജ്ഞാനത്തോടെ ആയിരിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. എരിവികാരനായിരിക്കാനല്ല കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ശിഷ്യനായിരുന്നു കൊണ്ട് വീര്യമുള്ള ശിഷ്യനായിരിക്കാൻ, ഓ ആ വീര്യം പരിജ്ഞാനത്തോടെ ആയിരിക്കാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പരിജ്ഞാനം കൊണ്ട് നിർത്തിയാൽ പോരാ, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം കൂട്ടേണ്ടത് ആവശ്യമായിരിക്കുന്നു. വീര്യമുള്ളവൻ പരിജ്ഞാനം കൂട്ടിയിട്ട് ഓ സ്വന്തം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവനെ പത്തനെന്ന് വിളിക്കാൻ വേദപുസ്തകം തയ്യാറാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മെ പത്തൻ എന്ന് വിളിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ പഞ്ച ഇന്ദ്രിയങ്ങളെയും ജയിച്ചുകൊണ്ട് ഇന്ദ്രിയജയമുള്ളവരായി ഓ നാം തീരണമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുകയാണ്. ഇന്ദ്രിയജയത്തിൽ നിന്നാൽ പോരാ, ആ ഇന്ദ്രിയജയത്തോട് സ്ഥിരത കൂട്ടണമെന്ന് എഴുതിയിരിക്കുകയാണ്. അത് 3 മാസം ഉണർവ്, പിന്നെ 3 മാസം തളർച്ച, പിന്നെ അടുത്ത ഉപവാസ പ്രാർത്ഥനയിൽ ഉണർവ്, പിന്നെ കുറെ കാലം തളർന്നു കിടക്കുക. ഇങ്ങനെയല്ല, സ്ഥിരതയുള്ള ദൈവ വിശ്വാസിയായിരുന്നാൽ നമ്മുടെ വിളിയോട് കൂടെയുള്ള സകല കരുതലും സമയാസമയങ്ങളിൽ സർവശക്തൻ നമുക്ക് തരുവാനിടയായി തീരും. ഓ സ്ഥിരതയും പോരാ, സ്ഥിരതയോട് പത്തി കൂട്ടിക്കൊള്ളണമെന്ന് ദൈവത്തിന്റെ വചനം പറയുക. നാം പലപ്പോഴും കേൾക്കാറുണ്ട് പെന്തക്കോസ്തുകാരുടെ വീര്യം നല്ലത് തന്നെ, എന്നാൽ പെന്തക്കോസ്തുകാരേക്കാൾ പത്തിയുള്ളത് മറ്റു പലർക്കാണെന്ന് പറയാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ ദയവൈതൽ സ്തോത്രം ഹല്ലേലൂയ. അവൻ സ്ഥിരതയിൽ നിലനിൽക്കുക മാത്രമല്ല, ആ സ്ഥിരതയോട് ഭക്തിയും കൂട്ടിക്കൊണ്ട് ഭക്തിയിൽ ഏറ്റവും വളരുന്നവനാണ് യഥാർത്ഥ ദൈവവൈതൽ എന്ന് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. ഭക്തിയിൽ നിർത്തുകയല്ല, ഭക്തിയോട് സഹോദര പ്രീതിയും കൂട്ടിക്കൊണ്ട് സഹോദര പ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊണ്ട് സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ടുള്ള ഒരു ആത്മീയ വളർച്ച ക്രമീകൃതമായി ഓ എനിക്ക് നിങ്ങൾക്കും ഉണ്ടായാൽ തീർച്ചയായിട്ടും സ്വർഗത്തിലെ ദൈവം നമ്മളെ അഫലന്മാരായിട്ടല്ല സഫലന്മാരായി തീർത്തുകൊണ്ട് സഭയ്ക്ക് ഫലം കായ്ക്കുന്നവരായി നമുക്ക് നല്ല ഫലം കായ്ക്കുന്നവരായി ദൈവ രാജ്യത്തിന് നല്ല ഫലം കൊടുക്കുന്ന അതിശ്രേഷ്ഠ വിശ്വാസികളായി നമ്മെ തീർക്കാൻ കഴിയുന്ന ദൈവകൃപയോർത്ത് ഞാൻ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പസ്തോലനായ പത്രോസ് ഒരു എരിവുകാരൻ തന്നെയായിരുന്നു, എടുത്തു ചാട്ടം തന്നിൽ പലതും ഉണ്ടായിരുന്നെങ്കിലും ഈ വചനം എഴുതുവാൻ നല്ല യോഗ്യതയുള്ള വ്യക്തിയാണ് പത്രോസ്. യേശു കർത്താവ് ഞാൻ ആരെന്നുള്ള ചോദ്യത്തിന് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവെന്ന് വിളിച്ചു പറയാൻ അപ്പസ്തോലന് രണ്ട് പ്രാവശ്യം ചിന്തിക്കേണ്ടി വന്നില്ല. യേശു കർത്താവ് സമുദ്രത്തിൻ മീതെ നിൽക്കുമ്പോൾ നീ ആകുന്നു എങ്കിൽ ഞാൻ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമേ എന്ന് പറയാൻ രണ്ട് പ്രാവശ്യം ചിന്തിക്കേണ്ടി വന്നില്ല. ആ വീര്യമുള്ള പത്രോസാണ് നമ്മോട് പറയുന്നത് നമ്മുടെ വിശ്വാസത്തോട് വീര്യം കൂട്ടിക്കൊള്ളണമെന്ന്. അതുകൊണ്ട് പ്രിയ ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ വിശ്വാസ ജീവിതം ഈ പറയപ്പെട്ട നിലയിൽ ക്രമീകൃതമായ ഒരു വളർച്ച നമുക്ക് തരുന്നതായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ സകല ഉത്സാഹവും കഴിച്ച് വിശ്വാസത്തോട് വീര്യവും വീര്യത്തോട് പരിജ്ഞാനവും പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും സ്ഥിരതയോട് ഭക്തിയും ഭക്തിയോട് സഹോദരപ്രീതിയും സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊണ്ട് നാം സ്നേഹത്താൽ നിറഞ്ഞ ഒരു വിശ്വാസ ജീവിതത്തിന് ഉടമകളായി ഈ കാലത്ത് തീരട്ടെ. അങ്ങനെയെങ്കിൽ ആ വിളിയോട് കൂടെയുള്ള ദൈവിക കരുതൽ അതാത് രാത്രിയും പകലും സ്വർഗത്തിലെ ദൈവം നമ്മിലേക്ക് പകരാനിടയായി തീരും. ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെ വിശ്വാസം, പ്രാർത്ഥന, ഓ ഭൗമിക കരുതൽ ഇത് അനുഭവിച്ചുകൊണ്ട് നാം സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവർത്തികളിലും പെരുകി വരുമാറ് നമ്മളിൽ സകല കൃപയും പെരുക്കുന്ന ദൈവം നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബത്തിന്റെ ജീവിതവും മാത്രമല്ല ദൈവരാജ്യത്തിന് വളരെ പ്രയോജനമുള്ള ഭക്തരാക്കി നമ്മെ തീർക്കാൻ കർത്താവിന്റെ ആത്മാവ് ഓ ഇന്നും ദൈവജനത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പ്രിയരെ, അതുകൊണ്ട് നമ്മൾ തന്നെ ആ കർത്താവിന്റെ സമ്പൂർണ്ണ ഹിതത്തിനും അവന്റെ കരത്തിന്റെ പ്രവർത്തിക്കും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, ലോകത്തിൻ്റെ വിവിധയിടങ്ങളിലായിരുന്നു കൊണ്ട് ഈ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ ദാസനാടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ വിശ്വാസത്തിൽ ഉറപ്പും വീര്യമുള്ളവരായി സ്നേഹമുള്ളവരായി സഹോദരപ്രീതി ഉള്ളവരായി ഓ ശക്തിയോടെ വർദ്ധിച്ചു വരുവാൻ കൃപ ചെയ്യണം. ആരെങ്കിലും സാമ്പത്തികമായി ഞെരുങ്ങുന്നെങ്കിൽ ദൈവിക കരുതൽ അവർക്കായി വെളിപ്പെടുത്തി കൊടുക്കണമേ. ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നെങ്കിൽ കർത്താവ് അവരെ കരം വെച്ച് രാത്രി സൗഖ്യമാക്കണം. ആരെങ്കിലും ഓഹാല് നാളെയെ ചൊല്ലി വിചാരപ്പെടുന്നുവെങ്കിൽ ഓ നാളെയെ വലം കയ്യിൽ പിടിക്കുന്ന കർത്താവ് അവനോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് നൽകി അങ്ങനെയുള്ളവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്ദകളാലും കൂത്തുകാഴ്ചകളാലും ലോകത്തിന് മുമ്പാകെ ഓഹാലിൽ കൂത്തുകാഴ്ചകളായി തീർന്നിരിക്കുന്ന ജീവിതങ്ങൾ എന്നെ ശ്രമിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവരെ ധൈര്യപ്പെടുത്തി ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അറിയിച്ചത് അരുമനാഥന്റെ വാക്കുകൾ വിശ്വസിച്ച് മുന്നോട്ട് സ്റ്റെപ്പ് വെക്കുവാൻ അവർക്ക് ധാരാളം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ബൈബിൾ ക്ലാസ്സിനെ തുടർന്ന് അനുഗ്രഹിക്കണം, ആത്മാവ് ശക്തീകരിക്കണം. ഇതെന്നും പോസ്റ്റുകാനുള്ള ബലവും കൃപ അവസരങ്ങളും ഞങ്ങൾക്ക് ഒരുക്കി തരണം. എന്നും ശ്രമിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ അങ്ങനെ ജനത്തെയും സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ.